ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച് പെൺകുട്ടികൾ രാജ്യത്തിന്റെ യശസ് ഉയർത്തുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഉത്തരാഖണ്ഡിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള സ്വീകരണം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ഇന്ന് റാലികളിൽ സംസാരിക്കും. ISRO വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-03 ഇന്ന് വൈകുന്നേരം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും. കേരളത്തിന്റെ വായനാ സംസ്കാരം നൽകിയ സാമൂഹിക അടിത്തറയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ന് വൈകിട്ട് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഇന്ത്യ ഓസ്ട്രേലിയ 2023 മൂന്നാം മത്സരം അല്പസമയത്തിനകം തുടങ്ങും. വാർത്തകൾ വിശദമായി. വിവിധ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച് പെൺകുട്ടികൾ രാജ്യത്തിന്റെ യശസ് ഉയർത്തുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹരിദ്വാറിലെ പതഞ്ജലി സർവകലാശാലയുടെ 2ാം ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ആയുർവേദം, യോഗ എന്നിവയുടെ മഹത്വം ലോകമെമ്പാടും എത്തിക്കുന്നതിൽ പതഞ്ജലി സർവകലാശാല നിർണായക പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ത്രിദിന സന്ദർശനത്തിനായി ഉത്തരാഖണ്ഡിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ ഡെറാഡൂൺ വിമാനത്താവളത്തിൽ ഗവർണർ ഗുർമീത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഉത്തരാഖണ്ഡിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നിയമസഭയിൽ നാളെ നടക്കുന്ന പരിപാടിയെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. നൈനിറ്റാളിൽ രാജ്ഭവൻ സ്ഥാപിതമായതിന്റെ 125ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിലും രാഷ്ട്രപതി പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. ഉപരാഷ്ട്രപതിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനമാണ് ഇത്. നാളെ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് വജ്ര ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ കയർ കയറ്റുമതി ഫെഡറേഷൻ പ്രതിനിധികളുമായും കൊല്ലത്ത് കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. രാജ്യത്തെ ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 ISRO ഇന്ന് വിക്ഷേപിക്കും. വൈകുന്നേരം 5:26 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം. വിശദാംശങ്ങളിലേക്ക്.
വിക്ഷേപണത്തിനായുള്ള 24 മണിക്കൂർ കൌണ്ട്ഡൌൺ ഇന്നലെ വൈകുന്നേരം ശ്രീഹരിക്കോട്ടയിലെ നിയന്ത്രണ കേന്ദ്രത്തിൽ ആരംഭിച്ചു. വിജയകരമായ വിക്ഷേപണത്തിനായി അവസാന നിമിഷ പരിശോധനകൾ ശാസ്ത്രജ്ഞർ നടത്തിവരികയാണ്. ശ്രീഹരിക്കോട്ടയിലെ ആദ്യ വിക്ഷേപണ പാഡിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിക്കുക. ചന്ദ്രയാൻ 3 പോലുള്ള ദൌത്യങ്ങൾക്കുപയോഗിച്ച രാജ്യത്തെ ഏറ്റവും ശക്തമായ വിക്ഷേപണ വാഹനമായ LVM-3 M5 ഉപയോഗിച്ചാണ് ഉപഗ്രഹം വിക്ഷേപിക്കുക. ബഹിരാകാശത്തേക്ക് 4000 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന വാഹനമാണിത്. LVM-3 M5 5ാമത്തെ ദൌത്യമാണിത്. മൾട്ടിബാൻഡ് സൈനിക ആശയവിനിമയ ഉപഗ്രഹമാണ് CMS-03. സി, എക്സ്റ്റെൻഡഡ് സി, KU ബാൻഡുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് CMS-03. ഉയർന്ന ശേഷിയുള്ള ബാൻഡ് വിട്ടുകൾ ഉള്ളതിനാൽ നാവികസേനയുടെ വിനിമയ ബന്ധത്തെ ഈ ഉപഗ്രഹം കൂടുതൽ മെച്ചപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
എമർജിംഗ് സയൻസ് ആന്റ് ടെക്നോളജി ഇന്നോവേഷൻ കോൺക്ലേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 1,00,000 കോടി രൂപയുടെ ഗവേഷണ വികസന ഇന്നോവേഷൻ സ്കീം ഫണ്ടിനും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിക്കും. രാജ്യത്തെ ഗവേഷണ വികസന ആവാസ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയാണ് കോൺക്ലേവ് ലക്ഷ്യമിടുന്നത്. ഇതിനായി അക്കാദമിക് ഗവേഷണ സ്ഥാപനങ്ങൾ, വ്യവസായം, സർക്കാർ മേഖലകളിൽ നിന്നുള്ള 3,000-ത്തിലധികം പങ്കാളികളെ ഒരുമിച്ച് കൊണ്ടുവരും. ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് ഗവേഷകർ, വ്യവസായം, യുവ സംരംഭകർ എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള ചർച്ചകൾ, അവതരണങ്ങൾ, സാങ്കേതിക പ്രദർശനങ്ങൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടക്കും. 3 ദിവസത്തെ കോൺക്ലേവ് ഈ മാസം 5 സമാപിക്കും. 67-ാമത് ആകാശവാണി സംഗീത സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഡൽഹി, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ സംഗീത കച്ചേരികളോടെയാണ് പരിപാടി ആരംഭിക്കുക. 1 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ രാജ്യത്തെ 24 നഗരങ്ങളിൽ ശാസ്ത്രീയ സംഗീത പരിപാടികൾ നടക്കും. സാംസ്കാരിക മന്ത്രാലയവുമായി സഹകരിച്ച് പ്രസാർഭാരതിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. 1954 ആരംഭിച്ചതു മുതൽ ആകാശവാണി സംഗീത സമ്മേളനം ഇന്ത്യയിലെ മികച്ച സാംസ്കാരിക പാരമ്പര്യമായി മാറിയതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. ഹിന്ദുസ്ഥാനി, കർണാടക, ലളിത നാടോടി സംഗീതം എന്നിവയെ രാജ്യമെമ്പാടുമുള്ള സംഗീത ആസ്വാദകരിലേക്ക് എത്തിക്കുന്നതിനാണ് ഇത് വിഭാവനം ചെയ്തതെന്ന് പ്രസാർഭാരതി CEO ഗൌരവ് ദ്വിവേദി പറഞ്ഞു. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി അബ്ദുൾ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ശ്രീ ജയശങ്കർ ബഹ്റൈൻ സന്ദർശിച്ചിരുന്നു. ബീഹാറിൽ ഒന്നാം ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നു. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം പൊടിപാറുകയാണ്. പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് അറായിയിലും നവാഡിയയിലും നടക്കുന്ന റാലിയിൽ സംസാരിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബിജെപി നേതാവുമായ അമിത്ഷാ മുസാഫർപൂരിലും വൈശാലിയിലും പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ബഗുസരായിലും ഖഗാരിയയിലും നടക്കുന്ന കോൺഗ്രസ് റാലികളെ അഭിസംബോധന ചെയ്യും. ഈ മാസം 6-11 തീയതികളിലാണ് ബീഹാറിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 14 നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിന്റെ വായനാ സംസ്കാരം നൽകിയ സാമൂഹിക അടിത്തറയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പി എൻ പണിക്കർ ഫൌണ്ടേഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരുതലുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ വായനയിലൂടെ കേരളത്തിന് സാധിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷാ കേരളയിലെ ഫണ്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുമായുള്ള ചർച്ച പ്രതീക്ഷ നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 10 നടക്കുന്ന തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ ശ്രമിക്കുമെന്നും ശ്രീ വി ശിവൻകുട്ടി അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ നെല്ല് സംഭരണം ആരംഭിച്ചു. ഇന്നലെ ഭക്ഷ്യമന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയും നേതൃത്വത്തിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ അടിയന്തരമായി നെല്ല് സംഭരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
ആലപ്പുഴയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സപ്ലൈകോമായി കരാർ ഒപ്പിട്ട കാലടിയിലെ സ്വകാര്യ മില്ല് അധികൃതരോടാണ് അടിയന്തരമായി ആലപ്പുഴയിലെ നെല്ല് സംഭരിക്കാൻ നിർദ്ദേശം നൽകിയത്. കൊയ്ത്തുകഴിഞ്ഞ പാടശേഖരങ്ങളിൽ ഏകദേശം 75 ലോഡ് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ നെടുമുടി വള്ളോങ്കാട് പാടശേഖരത്തിലെയും പൂന്തുര പാടശേഖരത്തിലെയും കരുവാറ്റയിലെയും നെല്ല് സംഭരിക്കാൻ ആലുവയിലെ സ്വകാര്യ മില്ലുടമയ്ക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്.
ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വൈകിട്ട് 3 മുംബൈയിലാണ് മത്സരം. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45 ബെല്ലേറിവിലാണ് മത്സരം. പരമ്പരയിൽ ഓസിസ് 1-0 മുന്നിലാണ്. കേന്ദ്ര സർക്കാരിന്റെ GST പരിഷ്കരണം വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതായി വിലയിരുത്തൽ. സ്റ്റേഷനറി വസ്തുക്കളുടെ നികുതി ഗണ്യമായി കുറച്ചിട്ടുണ്ട്. നോട്ട്ബുക്കുകൾ, പെൻസിലുകൾ, ഷാർപ്പനറുകൾ, ഗ്രാഫ് പുസ്തകങ്ങൾ തുടങ്ങിയവയുടെ നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് അവശ്യ പഠന ഉപകരണങ്ങളുടെ വില കുറയ്ക്കും. ടൊറന്റോയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് പുറത്ത് നടന്ന പ്രതിഷേധത്തെ കാനഡ അപലപിച്ചു. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദിന്റെയും ചിത്രങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പ്രതിഷേധം ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് അധികൃതർ പറഞ്ഞു. വായു മലിനീകരണം തടയുന്നതിനായി BS3 വിഭാഗത്തിനും അതിന് താഴെയുള്ള ഡൽഹിക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാണിജ്യ വാഹനങ്ങൾക്ക് ഡൽഹി സർക്കാർ വിലക്കേർപ്പെടുത്തി. അതേസമയം CNG, LNG, ഇലക്ട്രിക് വാണിജ്യ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. കരീബിയൻ മേഖലയിലെ മയക്കുമരുന്ന് വിരുദ്ധ ദൌത്യങ്ങളിൽ അമേരിക്ക നടത്തുന്ന അമിതമായ സൈനിക നടപടികളെ റഷ്യ ശക്തമായി അപലപിച്ചു. ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കൊപ്പം അമേരിക്കയുടെ ആഭ്യന്തര നയങ്ങളുടെ ലംഘനം കൂടിയാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. രാഷ്ട്രത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ വെനസ്വേലിയൻ നേതൃത്വത്തിന് റഷ്യ പിന്തുണ അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലുംപെട്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 3 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. ദുരന്തത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടു. സംഘർഷങ്ങളെ തുടർന്ന് 2 ആഴ്ചയോളം അടച്ചിട്ടിരുന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയായ തോർഖാം ചെക്ക് പോസ്റ്റ് വീണ്ടും തുറന്നു. തോർഖാമിലും ചാമനിലുമുള്ള 10,700 അഫ്ഗാൻ അഭയാർത്ഥികളും സ്വദേശത്തേക്ക് മടങ്ങിയെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച് പെൺകുട്ടികൾ രാജ്യത്തിന്റെ യശസ് ഉയർത്തുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. ISRO വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-03 ഇന്ന് വൈകുന്നേരം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും. കേരളത്തിന്റെ വായനാ സംസ്കാരം നൽകിയ സാമൂഹിക അടിത്തറയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ന് വൈകിട്ട് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഇന്ത്യ ഓസ്ട്രേലിയ 2023 മൂന്നാം മത്സരം അല്പസമയത്തിനകം തുടങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.